കേക്കടോൻ്റെ പുതിയ സീസണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2021 ആയിട്ടുണ്ട്. 2020 നമ്മൾ സീസൺ 3 2020 2019 ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സീസൺ 4 ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അറ്റ്ലീസ്റ്റ് 2 ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ എന്തെങ്കിലും സോളോ കാസ്റ്റിംഗ് പോലത്തെ സംഭവമായിരിക്കും. പിന്നീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കോൺവെർസേഷണൽ ടൈപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ 2 ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റ് ആണ് ഈ സീസണിൽ നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കേക്കുഡോൻ്റെ ഗോൾസായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോളോ കാസ്റ്റിനകത്ത് ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ സിമ്പിളായിട്ടുള്ള അത്രയ്ക്ക് ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ സീസൺ 3 നിങ്ങൾ കേട്ടിട്ടുണ്ട് എപ്പിസോഡ്സ് 1-7 എനിക്ക് തോന്നുന്നു. ആ ഒരു എപ്പിസോഡ്സിനകത്ത് യൂഷ്വലി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ജനറൽ ടോപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ന്യൂസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റോ അതിനെന്തെങ്കിലും കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന ചെറിയ ചെറിയ സോളോ കാസ്റ്റുകളിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് റീസെൻ്റ് ആയിട്ടുള്ളതോ പഴയതോ പുതിയതോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെയാണ് ഇനി പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സീസൺ 4 ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതിന് മറ്റ് കോൺവെർസേഷണൽ എപ്പിസോഡുകളിൽ നിന്ന് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് സെയിം നമ്പറിങ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടൈം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാകും. പോകണം, ഇതൊരു 10 അല്ലെങ്കിൽ 15 ഒരു എപ്പിസോഡായിരിക്കും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നമുക്ക് കുറേ ആഡ്സ് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു സംഭവമാണ് ആമസോണിൻ്റെ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ ഈ സർവീസ് വെച്ചിട്ട്, ഈ സർവീസിൻ്റെ പേര് ആമസോൺ മെക്കാനിക്കൽ ടർക്ക് എന്നാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ടർക്ക് എന്നാണ്. അപ്പോൾ ഈ ഒരു സർവീസിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകൾക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ, അതായത് അവർക്കൊരു കോൺട്രാക്റ്റ് കൊടുക്കാണ്ട് അവരെ ക്രൗഡ് സോഴ്സിങ് പോലെ ആൾക്കാർക്ക് ക്രൗഡ് വർക്കേഴ്സിനെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ള, ബിസിനസ്സുകൾക്ക് ക്രൗഡ് വർക്കേഴ്സിനെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ആമസോൺ എംടർക്കിൻ്റെ ജോലി. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സുകൾക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും എന്തെങ്കിലും ചെറിയ മീനിയൽ ടാസ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ ഈ ക്രൗഡ് വർക്കേഴ്സിനെ ഏൽപ്പിക്കും, എന്നിട്ട് അവരൊരു ചെറിയ എമൗണ്ടിന് അത് ചെയ്തു കൊടുക്കും. അപ്പോൾ അതാണ് ബേസിക്കലി ഈ എംടർക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പൾ. അപ്പോൾ ഈ എംടർക്കിൻ്റെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അക്സസ് ഗ്ലോബൽ ഓൺ ഡിമാൻഡ് 24/7 വർക്ക് ഫോഴ്സ് എന്നാണ്. അപ്പോൾ പേര് പറഞ്ഞ പോലെ തന്നെ ഒരു വേൾഡ് വൈഡ് സർവീസാണ് എംടർക്ക് എന്നുള്ളത്. അപ്പോൾ കമ്പനീസ് യൂഷ്വലി ഈ ആൾക്കാരെ ഹയർ ചെയ്യാൻ നോക്കുന്നത് ഇങ്ങനെ ഓൺ ഡിമാൻഡ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ, അത് കമ്പ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ മനുഷ്യർക്കോ അവരുടെ എംപ്ലോയീസിനോ ബിസിനസ്സുകളുടെ എംപ്ലോയീസിനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഔട്ട്സോഴ്സ് ചെയ്യുക, അതായത് ക്രൗഡ് സോഴ്സ് ചെയ്യുക, കുറേ ആൾക്കാരിലേക്ക് ഏൽപ്പിക്കുക, അവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. അതാണ് ബേസിക്കലി ഇതിൻ്റെ പ്രിൻസിപ്പൾ. അപ്പോൾ ഈ ജോലികളെ ജനറലി അവർ വിളിക്കുന്ന ഹ്യൂമൻ ഇൻ്റലിജൻസ് ടാസ്ക് എന്നാണ്, HIT. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര മൈക്രോ ടാസ്കുകളായിരിക്കും. ഇപ്പോൾ മൈക്രോ ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്കിനെ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെറിയ ചെറിയ ടാസ്കും അക്കംപ്ലിഷ് ചെയ്യണേനാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ എംടർക്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങളൊരു ഒരു നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ജോലികൾ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള ലിസ്റ്റ് ഓഫ് ജോലികൾ പറഞ്ഞാണ് ഇങ്ങനെ വീഡിയോസിന് അകത്തുള്ള കണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇമേജിനകത്തുള്ള കണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുക ആൻഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് എന്താണ് കമ്പനീസിന് ഗുണം എന്ന് പറഞ്ഞാൽ, ചില കേസസിൽ ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് മെഷീൻസിനെ കമ്പ്യൂട്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ലേബിൾഡ് സെറ്റ് ഓഫ് ഡേറ്റ വേണം. ഇപ്പോൾ നമുക്കൊരു പൂച്ചേനെ കാണിച്ചിട്ട് ഒരു പൂച്ചയാണ് കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് പൂച്ച എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കാനായിട്ട് നമ്മളൊരു ലേബിൾഡ് സെറ്റ് ഓഫ് ഡേറ്റ എന്ന് വെച്ചാൽ ഒരു ടേബിളിനകത്ത് ഒരു ഇമേജ് പൂച്ചയുടെ വെച്ചിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു പൂച്ചയാണെന്നും ലേബിൾ ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും. എന്നിട്ട് അത് കമ്പ്യൂട്ടർ ആ ഇമേജ് അനലൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കും ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഫീച്ചർ, ഇതാണ് അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കും. എന്നിട്ടൊരു ആ ഇപ്പോൾ നമ്മൾ കൊടുത്ത ട്രെയിനിങ് സെറ്റെന്ന് നമ്മളൊരു വേറെ ഇമേജ് ഒരു പൂച്ചേറ് കൊടുക്കുമ്പോൾ അതിന് ഇത്രയും പെർസെൻറ്റ് അക്യൂറസിയോടുകൂടി പറയാൻ പറ്റും ഇതൊരു പൂച്ചയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടാസ്കുകൾക്ക് യൂഷ്വലി ഈ അതായത് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനത്തെ റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ വിഷൻ, ഇതിനൊക്കെ ഈ ഇമേജ് ഇമേജ് സെറ്റ്സ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം കമ്പ്യൂട്ടേഴ്സിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേബിൾ സെറ്റ് ഓഫ് ഡേറ്റ യൂഷ്വലി ആവശ്യമാണ്. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നാണ് ഈ ടെക്നിക്കിന് യൂഷ്വലി പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എം ടർക്കിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ ഇമേജസ് കാണിക്കും, എന്നിട്ട് നമ്മൾ അതിൽ എന്താണ് ഏത് എന്ന് ലേബിൾ ചെയ്യണം. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരും, എന്നിട്ട് അത് ആൻസർ ചെയ്യണം. അതാണ് യൂഷ്വലി. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം കുറേ ഫ്രീ ടൈം ഉണ്ടാകുന്ന സമയത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എന്നിട്ട് ഇതുപോലെ തന്നെ ലേബിളിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിയ ടാസ്ക്. ഞാനിങ്ങനെ ഇമേജസ് ലേബിൾ ചെയ്ത് കൊടുക്കുമായിരുന്നു. എത്രയോ ഭയങ്കര ചെറിയ എമൗണ്ട് ആണ് പക്ഷേ കിട്ടുള്ളൂ. ഈ റേറ്റ് ഡിസൈഡ് ചെയ്യണത് കമ്പനീസ് അവരൊരു സ്പെസിഫൈഡ് റേറ്റിൽ ഇത്രയും ഇമേജിൻ്റെ ഒരു സെറ്റിന് ഇത്രയും സെൻറ് എന്നും പറഞ്ഞാണ് അവർ തരണത്, US ഡോളറിലെ സെൻറ്റുകൾ. അപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് ആണ് ബേസിക്കലി, പക്ഷേ ഈ റേറ്റ്സ് ഓൾറെഡി സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നെഗോഷിയേഷൻ ചെയ്യാനോ അങ്ങനത്തെ ഒരു സ്കോപ്പൊന്നും ഇല്ല ഇങ്ങനത്തെ സർവീസിനകത്ത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഇമേജസ് നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മളെല്ലാം ശരിയാക്കിയാലും അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയാലും അവർ നമ്മുടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത റിസൾട്ടിന് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സെറ്റ് ഓഫ് റിസൾട്ട്സ് നമുക്ക് അവർ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവർ ആദ്യം തന്നെ ഒന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് എന്തോരം സബ്മിഷൻ റേറ്റിന് അക്യുറസി നമുക്കുണ്ടെന്ന് ആദ്യം അവർ ടെസ്റ്റ് ചെയ്യും. എങ്കിലാണല്ലോ അവർക്ക് ഇവൻച്വലി മറ്റേ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്കും അറിയാൻ പറ്റുള്ളൂ ഇത്രയും ഒരു ബയസ്ഡ് അല്ലെങ്കിൽ എന്താണ് മിസ്ലേബിൾഡ് ഡേറ്റയാണ് നമുക്ക് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റിയത്, അതുകൊണ്ട് കമ്പ്യൂട്ടർ ഇത്രയും എഫക്റ്റീവായിട്ടാണ് പെർഫോം ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ എറർ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ അന്നേരം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു എറർ റേറ്റ് അവർ ഡിസൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സബ്മിറ്റ് ചെയ്ത ഇമേജിനകത്ത് എന്തോരം ഇമേജസ് ആണ് തെറ്റിച്ച് നമ്മൾ ലേബിൾ ചെയ്തത് അല്ലെങ്കിൽ വീഡിയോസിനകത്ത് എന്തോരം തെറ്റിച്ച് ലേബിൾ ചെയ്തു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ നമുക്കൊരു സ്കോർ വരും. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പിന്നീടുള്ള ഫ്യൂച്ചർ ടാസ്കുകൾ ഇമ്പോർട്ടൻ്റ് ടാസ്കുകളൊക്കെ നമുക്ക് തരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ക്യാപ്ച കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഗൂഗിളിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഏത് സർവീസിലാണെങ്കിലും യൂഷ്വലി നമ്മൾ എന്തെങ്കിലും സസ്പിഷ്യസ് IP എന്നോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു IP എന്നോ ലോഗിൻ ചെയ്യണമെങ്കിൽ അവർ ചിലപ്പോൾ ക്യാപ്ച ഫില്ല് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഒരു വേർഡ് കാണിച്ചിട്ട് അത് സ്ക്രാമ്പിളായിരിക്കും, അത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഒരു ഇമേജ് കാണിച്ചിട്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇമേജസ് കാണിച്ചിട്ട് ഇതിനകത്ത് ഏതാണ് പൂച്ച, ഏതാണ് ബസ് ഏതാണ് പെഡസ്ട്രിയൻ വാക്ക് ഇതൊക്കെ ലേബിൾ ചെയ്യാൻ പറയും. അതനുസരിച്ചിട്ടാണ് നമുക്ക് ആ സൈറ്റിന് ആക്സസ് തരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം യൂഷ്വലി ഗൂഗിളിൻ്റെ സർവീസോ അല്ലെങ്കിൽ വേറെ കമ്പനീസ് ഉണ്ട് ക്യാപ്ച സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ പണ്ട് ഗൂഗിളിൻ്റെ ഒരു സർവീസ് ഉണ്ടായിരുന്നു റീ ക്യാപ്ച എന്നും പറഞ്ഞു. അപ്പോൾ ഇത് ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഇമേജസ് കാണിച്ചിട്ട് നമ്മളെടുത്ത് ഐഡൻറ്റിഫൈ പറയും, ഐഡൻറ്റിഫൈ അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മളെ വെബ്സൈറ്റിലോട്ട് ആക്സസ് തരുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലീഗൽ ബാറ്റിൽ ഉണ്ടായിരുന്നു. കാരണം ഈ ഇമേജസ് നമ്മൾ ഞെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്യാപ്ച അതിനകത്ത് ഇതാണ് പൂച്ച, ഇതാണ് പെഡസ്ട്രിയൻ വാക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ബേസിക്കലി അവർ ചെയ്യണത് എം ടർക്കിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ജോലി, അവർ എം ടർക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെയിം ടൈപ്പ് ഓഫ് ജോലിയാണ് ഗൂഗിൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ പേ ഇല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഗൂഗിളിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രശ്നം പണ്ടുണ്ടായിരുന്നു. ഗൂഗിള് നമ്മൾ ക്യാപ്ച ഫില്ല് ചെയ്യുമ്പോൾ ക്യാപ്ച വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗൂഗിള് അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് സർവീസസിന് വേണ്ടിയിട്ട് നമ്മളുടെ ആൻസേഴ്സ് യൂസ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പണ്ട്. പറഞ്ഞു വന്നത് ഈ ആമസോൺ എം ടർക്ക് എന്ന് പറഞ്ഞ സർവീസ്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിലേറ്റീവ്ലി അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നമ്മൾ ചെയ്യണ വർക്കിന് നമുക്ക് പേ തരുന്ന ഒരു സർവീസാണ്. പക്ഷെ അങ്ങനെ ഇരുന്നാലും ഈ ലേബർ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് ഇത്രയും പൈസ പോരായത് ഭയങ്കര ചെറിയ എമൗണ്ടാണ് നമ്മൾ ചെയ്യുന്ന ലെവൽ ഓഫ് വർക്ക്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കത്തിക്കുന്ന സംഭവമാണ്. അപ്പോൾ അന്നേരം നമ്മൾ അങ്ങനത്തെ ഒരു ഡെവലപ്പിംഗ് റിസർച്ച് ഫീൽഡിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു പേ കിട്ടണം എന്നുള്ള പോലത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ എം ടർക്കിൽ കൂടുതലുള്ള ആൾക്കാരും ഇന്ത്യക്കാരാണ്. അല്ല, ആക്ച്വലി മെജോറിറ്റി ആൾക്കാർ US എന്നുള്ളവരാണ്. പക്ഷേ ഇന്ത്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിക്കൂടി വരുവാണ് ഈ പെർസെൻറ്റേജ് ഓഫ് എം ടർക്കേഴ്സിനകത്ത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പൈസയുടെ കാര്യത്തിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ വർക്കിൻ്റെ ട്രൂ വാല്യൂ വെച്ചിട്ടുള്ള നമുക്ക് പേ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്നുള്ളത് എപ്പോഴെങ്കിലും അത് ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ ആമസോൺ അത് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഒരു സ്കോപ്പാണ് ഇൻ്റർനെറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ പണ്ട് ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് പറഞ്ഞാൽ എറണാകുളത്ത് തന്നെ ആയിരുന്നു. എറണാകുളത്ത് ഒരു കമ്പനി ഉണ്ട്, കുറേ കമ്പനീസ് ഉണ്ടായിരുന്നു ആക്ച്വലി ഇങ്ങനത്തെ സെയിം ടൈപ്പ് ഓഫ് കമ്പനി. അപ്പോൾ ഈ കമ്പനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു എത്രയോ കുറേ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരും. എന്നിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൂഫ് റീഡ് ചെയ്ത് കൊടുക്കണം. അതായത് അതിനകത്തുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ സ്പേസിങ്ങിൻ്റെ എററോ അല്ലെങ്കിൽ ഫോർമാറ്റോ എ ഫോർ ഷീറ്റിൽ അല്ലെങ്കിൽ അത് എ ഫോറിലാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ സബ്മിറ്റ്, എന്നിട്ട് നമ്മൾ എല്ലാ മാസം അവസാനം നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. കുറേ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരും, 10-50 ഡോക്യുമെൻറ്റ് അയച്ചു തരും. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, എന്നിട്ട് അവർ നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തോരം പെർസെൻറ്റേജ് എറർ ഉണ്ട് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു അപ് ടു 10,000 rupees വരെ അന്നത്തെ കാലത്ത് തരുമായിരുന്നു. എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2-3 പേരുണ്ട് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നത്. അപ്പോൾ പക്ഷേ ഇവരുടെ കേസിലും ആമസോണിൻ്റെ കേസിലും ഇപ്പോൾ ഈ പറഞ്ഞ പണ്ടത്തെ കാലത്ത് ചെറിയ എറണാകുളത്തുള്ള കമ്പനിയുടെ കേസിലും എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, അവർ ഇൻറ്റൻഷനലി നമ്മൾ സബ്മിറ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് 100% കറക്റ്റ് ആണെങ്കിൽ അവർ പറയും എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അന്ന് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേ ചെയ്യുന്ന അവർ ആക്ച്വലി കട്ട് എടുക്കും, കട്ട് ചെയ്യും. അപ്പോൾ അവർ എന്നിട്ട് നമുക്ക് കുറച്ച് പൈസയാണ് ഏറ്റവും അവസാനം തരുള്ളൂ. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് പ്രോമിസ് ചെയ്ത അത്രയും പൈസ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ എംടർക്ക് ആണെങ്കിലും ഇതൊരു ഒരു സർവീസ് മാത്രമാണ്, ഇങ്ങനത്തെ കുറേ സർവീസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നോ നിങ്ങൾക്ക്, അതോ ഇതൊരു നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണോ? അപ്പോൾ ഇത് കുറച്ച് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ആങ്കറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, മെസ്സേജായിട്ട് കേക്കിടോ എന്ന് തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ ഈ വീഡിയോ എന്താണ് ഈ ഓഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കേക്കിടോ എന്ന് സെർച്ച് ചെയ്താൽ മതി, KECAWDO. അപ്പോൾ ഇതൊരു പുതിയ ഒരു കാര്യമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്തെങ്കിൽ നിങ്ങളതും മെസ്സേജ് അയച്ച് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയുക. നിങ്ങൾ ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഫീച്ചറായിരുന്നു വരാം. അപ്പോൾ താങ്ക് യു ഫോർ ലിസ്ണിംഗ്.